بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين ولا أنتم عابدون ما ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين
بسم الله والحمد لله والصلاة والسلام على رسول الله നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് ഇദാജ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാ സൂറത്തുൽ കാഫിറൂൻ സൂറത്തുൽ കാഫിറൂൻ അതിന്റെ പേര് നമുക്കറിയാം. എന്താ സൂറത്തുൽ കാഫിറൂൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന പേരും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനങ്ങനെ പേരുണ്ട്. അതേപോലെ അൽ കാഫിറീൻ എന്നും കാഫിറീൻ എന്ന പേരും അതിന് തഫ്സീറിൽ കാണാൻ സാധിക്കും. കാഫിറൂൻ എന്ന് പറയുന്നത് പോലെ കാഫിരീൻ, സൂറത്തുൽ കാഫിരീൻ. സൂറത്തുൽ ഇഖ്ലാസ് പറഞ്ഞപ്പോ നമ്മള് സൂറത്തുൽ ഇഖ്ലാസിനും ഈ സൂറത്തിനും രണ്ടിനും കൂടി ഒരു പേര് പറഞ്ഞിരുന്നു അല്ലേ? രണ്ടിനും കൂട്ടിയൊരു പേര്. സൂറത്തുൽ ബഖറയും സൂറത്ത് ആലി ഇംറാനും അതിന് രണ്ടിനും കൂടി നമ്മൾ പറഞ്ഞൊരു പേര് സഹ്റാവൈനി എന്നാണ്, സഹ്റാവൈൻ. അതേപോലെ കാഫിറൂൻ സൂറത്തിനും ഇഖ്ലാസിനും കൂടി ഒരു പേര്. എന്താ ഇങ്ങനല്ലേ പറഞ്ഞ ആകെ എന്നുള്ളതിൽ നിന്നാണ് മുഖസ്കിസ. അല്ലെങ്കിൽ തന്നെ മുഖസ്കിസ, രണ്ടിനും കൂടി മുഖസ്കിസത്തൈൻ എന്നാ പറയാം. രണ്ടിനും കൂടി അങ്ങനെ ഇതിന് മുഖസ്കിസ, മുഖസ്കിസത്തൈൻ എന്ന് പറഞ്ഞാല് ഷിർക്കിനെ പോക്കുന്നത്, ഷിർക്കിനെ ഒഴിവാക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. മുഖസ്കിസതൈനി എന്നതിന് പറയാം, രണ്ടും കൂടി കൂടിയിട്ട്. ഇവിടെ പിന്നെ ഈ പേര് ഇതിന് പറയാൻ കാരണം സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ കാഫിറൂനും അത് ഷിർക്കിൽ നിന്നൊരു മനുഷ്യനെ ഒഴിവാക്കും, വിമുക്തനാക്കും എന്നതിനാലാണ്. മുഖസ്കിസ എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനെ പറഞ്ഞ മുഖസ്കിസ എന്നാണ്. കഷ്കശ എന്നാ പറയാ ഒഴിവാക്കുക എന്നുള്ളതിന്, കഷ്കശ, അതിൽ നിന്നാണ് ആ പേര്. അതിനാൽ പിന്നെ അന്ന് അച്ചടി പിശാചാണ്. ഇതാണ് ശരി. കെഷ്കശ, കെഷ്കശ എന്നങ്ങനെ മാന്ദ ഒഴിവാക്കുക എന്നുള്ളൊക്കെ അർത്ഥത്തിനാണത് പ്രയോഗിക്കുക. അങ്ങനത്തെ പദങ്ങളൊക്കെ അങ്ങനെയാണ്. ഞാനന്ന് പറഞ്ഞിട്ടുണ്ടാവും ദന്തന പപ്പബ റഫ്രഫ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കും. അതൊക്കെ അതിൻ്റെ ആ പിന്നെ പദങ്ങളുടെ അക്ഷരങ്ങളുടെ ക്രമീകരണം തന്നെ അതിൻ്റെ അർത്ഥത്തെ കൊണ്ടുവരും എന്നുള്ളതാണ്. ഏതായാലും സൂറത്തിൽ കാഫിറൂൻ അതിൻ്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കിയത്. സൂറത്തിൽ കാഫിറൂവിന്റെ മഹത്വങ്ങൾ നമ്മൾ കുറെ പഠിച്ചു പോയിട്ടുണ്ട് അല്ലേ? കുറെ നമ്മൾ പഠിച്ച് ഏതുപോലെ ഉദാഹരണം സൂറത്തുൽ കാഫിറൂന്റെ പ്രത്യേകത മഹത്വം അറിയിക്കുന്ന കുറെ സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്തിന് നമസ്കാരത്തിൽ പ്രത്യേകം ഓതാൻ ശ്രദ്ധിച്ചിരുന്നു. ഉദാഹരണത്തിന് ഏത് നമസ്കാരം? ഫജറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം. ഫജറിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് സൂറത്തുൽ കാഫിറൂൻ ഓതിയിരുന്നു. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് റസൂലുള്ള സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിരുന്നു. പിന്നെ അടുത്തത് മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിൽ, സുന്നത്ത് നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂൻ സൂറ ഓതിയിരുന്നു. മനസ്സിലായില്ലേ? പിന്നെ വിത്ര നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ രണ്ട് റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂനും അതേപോലെ ഇഖ്ലാസും ഓതിയിരുന്നു. പിന്നെ തവാഫ് ദുഹല്ല തവാഫ്, തവാഫിന്റെ രണ്ട് റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും ഓതിയിരുന്നു ഫാത്തിഹയ്ക്ക് ശേഷം. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ പ്രകാരം കാണാൻ സാധിക്കും. ചില സഹാബികൾ റസൂലുള്ളാഹി 20 തവണ ഇങ്ങനെ പിന്നെ നമസ്കാരത്തിൽ മഗ്രിബിക്ക് ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിലൊക്കെ റസൂലുള്ളാഹി ഈ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂൻ സൂറത്ത് 20 തവണ ഒരു റക്അത്തിൽ ഓതിയെന്നല്ല, പിന്നെയോ വിവിധ തവണകളിൽ ഓതുന്നത് കേട്ടു എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് നിത്യമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അത് ഈ സൂറത്തിന്റെ പ്രത്യേകതയാണ്, സൂറത്തുൽ കാഫിറൂന്റെ പ്രത്യേകതയാണ്. പിന്നെ ഈ സൂറത്തിന് നമ്മൾ ഇതുവരെ പറയാത്ത ഒരു ശ്രേഷ്ഠത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറയെ കുറിച്ച് പറഞ്ഞു, ഇന്നഹ തഅദിലു റുബു അൽ ഖുർആൻ, വിശുദ്ധ ഖുർആന്റെ നാലിലൊന്നിന് തുല്യമാണ് ഈ സൂറത്ത് എന്നാണ്. വിശുദ്ധ ഖുർആന്റെ നാലിലൊന്നിന് തുല്യം എന്നാണ്. മൂന്നിലൊന്നിന് തുല്യം എന്ന് പറഞ്ഞത് ഇഖ്ലാസ്, അത് നമ്മൾ പഠിച്ചു. മൂന്നിലൊന്നിന് തുല്യം എന്ന് പറഞ്ഞത് ഇഖ്ലാസ് ആണ്. ഇത് നാലിലൊന്ന് ആണ് എന്നാണ്. വിശുദ്ധ ഖുർആന്റെ നാലിലൊന്നിന് സമാനമാണ് ഈ കാഫിറുൻ സൂറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില സഹാബികൾ ചില അറിവുകൾ ചോദിച്ചു വന്നു. അറിവ് ചോദിച്ചു വന്നു. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു അറിവ് ചോദിച്ചു വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പകർന്നു കൊടുത്ത അറിവാണ്, നീ ഉറങ്ങാൻ വിരിപ്പിലേക്ക് അണഞ്ഞാൽ, നിന്റെ മെത്ത വിരിച്ചാൽ നീ കാഫിറൂൻ സൂറത്ത് അവസാനിക്കുന്നത് വരെ ഓതുക. ഫഇന്നഹ ബറാഅത്തു മിന ശിർക്ക്, അത് ശിർക്കിൽ നിന്നുള്ള ബറാഅത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ശിർക്കിൽ നിന്നുള്ള വിമുക്തിയും അതേപോലെ തന്നെ ശിർക്കിൽ നിന്നുള്ള സുരക്ഷയുമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഉറങ്ങാൻ വിരിപ്പിലേക്ക് അണഞ്ഞാൽ സൂറത്തുൽ കാഫിറൂൻ ഓതുക തീരണത് വരെ, അത് ഒരാൾക്ക് ശിർക്കിൽ നിന്നുള്ള വിമുക്തിയാണ്, സുരക്ഷയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇതേപോലെ വേറെയും ഹദീസുകളിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ വിരിപ്പിലേക്ക് അണഞ്ഞാൽ കാഫിറൂൻ സൂറത്ത് ഓതിയിരുന്നു എന്നറിയിക്കുന്നു. അതേപോലെ മറ്റ് സഹാബികളെ കൽപ്പിച്ചതായിട്ടും കാണാൻ സാധിക്കും. ജബല ഇബ്നു ഹാരിസ, സെയ്ദ് ഇബ്നു ഹാരിസന്റെ സഹോദരനാണ്. സെയ്ദ് ഇബ്നു ഹാരിസ റസൂലുള്ളാഹിന്റെ വളർത്തുമകൻ, വളർത്തുമകൻ അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷൈബ്. അപ്പൊ ആ സെയ്ദ് ഇബ്നു ഹാരിസന്റെ സഹോദരനാണ് ജബല ഇബ്നു ഹാരിസ. ഈ ജബല ഇബ്നു ഹാരിസയോട് റസൂലുള്ള കൽപ്പിക്കുന്നത്, ഹാരിസ ജബല, നിങ്ങൾ വിരിപ്പിലേക്ക് അണഞ്ഞാൽ കാഫിറൂൻ സൂറ ഓതുക, അത് ബറാഅത്ത് മിന ശിർക്ക്, ശിർക്കിൽ നിന്നുള്ള വിമുക്തിയാണ് എന്നാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ അത് ഈ സൂറത്തിന്റെ പ്രത്യേകതയും മഹത്വമാണ് അറിയിക്കുന്നത്, സൂറത്തുൽ കാഫിറൂന്റെ മഹത്വവും പ്രത്യേകതയും. ഇപ്പൊ നമ്മൾ സൂറത്തുൽ കാഫിറൂൻ അതിന്റെ പേരും അതേപോലെ തന്നെ അതിന്റെ മഹത്വമാണ് മനസ്സിലാക്കിയത്. ഇനി ചില സൂറത്തുകൾ അവതരിക്കാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടാവും, പ്രത്യേക കാഫിറുകാരനുണ്ടാവും, അവതരണ പശ്ചാത്തലുണ്ടാകും. സൂറത്തിൽ കാഫിറുന്ന ആ ഒരു പ്രത്യേകത ഉണ്ട്. ഈ സൂറത്ത് ഇറങ്ങാൻ ഒരു അവതരണ പശ്ചാത്തലുണ്ട്. വിശുദ്ധ ഖുർആന്റെ അവതീർണതയിൽ 18-ാമത് ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ചില മുഫസ്സിരീങ്ങൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇബ്നു ആഷൂറിനെ പോലുള്ളവരൊക്കെ സൂറത്തുൽ കാഫിറൂൻ, വിശുദ്ധ ഖുർആനിന് സൂറത്തുകളുടെ ക്രമം നോക്കിയിട്ടുണ്ടെങ്കിൽ 18-ാമത് അവതീർണമായ സൂറത്തുൽ മാഊന് ശേഷം അവതീർണമായ സൂറത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങാൻ കാരണം എന്താ? ഇറങ്ങാനുള്ള കാരണം ഖുറൈശികളുടെ, മക്കയിലെ ബഹുദൈവ വിശ്വാസികളുടെ ചില ഇടപെടലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ അവരുടെ ചില ഇടപെടലുകളാണ്. പ്രബോധന പ്രവർത്തനങ്ങളെ തടയിടാൻ പലവിധ പരിശ്രമങ്ങളാണ് അവർ നടത്തിയത്. ഒരേ ശ്രമമല്ല, പിന്നെ ശ്രമങ്ങൾ ഭിന്നങ്ങളായിരുന്നു. അതിൽ പ്രകോപനങ്ങളുണ്ട്, അതിൽ പ്രീണനങ്ങളുണ്ട്, അതിൽ സോപ്പിംഗ് നയങ്ങളുണ്ട്. പല നയങ്ങളും അവർ സ്വീകരിച്ചിട്ടുണ്ട്. സോപ്പിംഗ് നയത്തിൽപ്പെട്ട ഒരു നയമായിരുന്നു ഈ സൂറത്തുൽ കാഫിറൂൻ അവതരിക്കുവാനുള്ള കാരണം. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല രീതിയിൽ അവർ തടയിടാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പ്രീണനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രീണനം, മുഹമ്മദ് നിനക്ക് നല്ല ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഞങ്ങൾ നല്ലൊരു പെണ്ണിനെ തരാം, മുഹമ്മദ് നിനക്ക് സ്വത്താണ് വേണമെങ്കിൽ സ്വത്ത് തരാം, അതല്ല നിനക്ക് അധികാരമാണ് വേണ്ടെങ്കിൽ അധികാരം തരാം, എന്നൊക്കെയാണ് പ്രീണനങ്ങൾ. പ്രകോപനങ്ങൾ ആണ് എങ്കിൽ പ്രകോപനങ്ങൾ പല തലക്കുണ്ടായിട്ടുണ്ട്, അതാണ് ഇതാണ് ഭീഷണികൾ കാര്യങ്ങൾ. അതേപോലെ തന്നെ പിന്നെ പീഡനങ്ങളാണ് എങ്കിൽ പീഡനങ്ങളുടെ മുറകൾ പലതാണ്. അതിന് ഇസ്ലാസ്മാതങ്ങൾക്ക് നേരെ അവർ നന്നായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. അത് അവരിൽ നിന്ന് അടിയായി, അവരിൽ നിന്ന് വലിയായി, അവരിൽ നിന്ന് പിന്നെ മാനസിക ശാരീരികമായിട്ടുള്ള പല വ്യാജ വർത്തമാനങ്ങളായി കുറെ ഉണ്ടായിട്ടുണ്ട്. സോപ്പിംഗ് നയം, അതും പ്രബോധന പ്രവർത്തനത്തെ തടയിടാൻ അവർ കൊണ്ടുവന്ന ഒരു അടവാണ്. അതിൽപ്പെട്ടതാണ് ഖുറൈശികൾ. അതിൽ ചില പ്രമുഖന്മാരുണ്ട്. അൽ അസ്വദ് ഇബ്നുൽ മുത്തലിബ്, അൽ ആസ് ഇബ്നു വായിൽ, പിന്നെ ഉമയ്യ ഇബ്നു ഖലഫ്, അൽ വലീദ് ഇബ്നുൽ മുഗീറ, ഇവരതിൽ സോപ്പിംഗിലും ഉഷാറാണ്. അൽ അസ്വദ് ഇബ്നുൽ മുത്തലിബും അൽ ആസി ഇബ്നു വായിലും ഉമയ്യ ഇബ്നു ഖലഫും അൽ വലീദ് ഇബ്നുൽ മുഗീറ അൽ മഖ്സൂമിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന്, എന്നിട്ട് അവർ പറയാണ്, മുഹമ്മദ് ഞങ്ങൾ ഒരു വർഷം നിന്റെ റബ്ബിനെ ആരാധിക്കാം, അടുത്ത വർഷം നീ ഞങ്ങളുടെ ആരാധ്യന്മാരെയും ആരാധിക്കണം, ഞങ്ങളുടെ ആരാധ്യന്മാരെ ആരാധിക്കാം. അപ്പൊ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലെത്തുക. ഒരു വർഷം ഞങ്ങൾ നിന്റെ റബ്ബിനെ ആരാധിക്കാം, പിന്നത്തെ വർഷം നീ ഞങ്ങളുടെ ആരാധ്യന്മാരെയും ആരാധിക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങളടുത്ത് വല്ല ഖൈറുണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടട്ടെ, നിനക്ക് വല്ല ഖൈറുണ്ടെങ്കിൽ ഞങ്ങൾക്കും കിട്ടട്ടെ. പിന്നെ അതൊരു പണ്ട് പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്ന് അറിഞ്ഞില്ലേ, അതാണ് അവരുടെ വർത്തമാനം. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ ശരണം തേടി, മഅദല്ലാഹ്, അള്ളാഹുവിൽ ശരണം, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിട്ട്. അള്ളാഹു ഈ സൂറത്തിറക്കി, ഈ സൂറത്തിറക്കി, എന്നിട്ട് ഖുറൈശികളുടെ സഭയിൽ ചെന്ന് ഓതാൻ വേണ്ടിയിട്ട് അവരോട് അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിച്ചു. ഖുറൈശികളുടെ സഭയിൽ ചെന്ന് ഓതാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു. ഈ സൂറത്ത് മുഴുവൻ ആ വിഷയത്തിൽ അവതരിപ്പിച്ചു. എന്നിട്ട് അവരുടെ സഭയിൽ ചെന്നിട്ട് ഓതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ചില ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ, നീ ഒരു ദിവസം ഞങ്ങളുടെ ആരാധ്യന്മാരെ, ഞങ്ങൾ അടുത്ത ദിവസം നിന്റെ റബ്ബിന്. ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും, ഏതാനും സമയം നീ ഞങ്ങൾ ആരാധ്യന്മാരെ ആരാധിക്കുക, കുറച്ച് സമയം ഞങ്ങൾ നിന്റെ റബ്ബിനെയും ആരാധിക്കുക, ഇങ്ങനെ അവർ പറഞ്ഞത്. അതിന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ പലപ്പോഴായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ സോപ്പിംഗ് നായായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്. സോപ്പിംഗ് നായായിട്ട് വന്നിട്ടുണ്ട്. എന്താ സോപ്പിംഗ് നായ? ഒരു നമ്മൾ രണ്ടുകൂട്ടരായിട്ട് വേറിട്ട് നിൽക്കണ്ടല്ലോ. നമ്മൾ അടുത്തക്കാരാണ്, കുടുംബക്കാരാണ്, നമ്മൾ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടോട്ട് തെറ്റിപ്പണങ്ങി നിൽക്കേണ്ട കാര്യമല്ല. നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിലെത്താം. കുറച്ചുകാലം നീ ഞങ്ങളുടെ ആരാധ്യനെ മാരെ ആരാധിക്കുക, ഞങ്ങൾ നീ പറയുന്ന റബ്ബിനെയും ആരാധിക്കുക, അങ്ങനെ നമ്മളൊരു നീക്ക് പോക്കിൽ അനുനയത്തിൽ പോകാം എന്നത് അവര് പലതവണ എന്തിട്ട് പ്രയോഗിച്ചത്. അതുകൊണ്ടാണ് ചരിത്ര റിപ്പോർട്ടുകളിൽ ഒരു ദിവസം, ഏതാനും സമയം, ഒരു വർഷം, ഇങ്ങനെയൊക്കെ വ്യത്യാസം. അതിൽ ഏറ്റവും കൂടുതൽ അതിന് ചരട് വലിച്ച നാലാളുകൾ ഇവരാണ്. അവരുടെ ഏറ്റവും വലിയൊരു ശ്രമവും അതായിരുന്നു. അതുകൊണ്ടാണ് ഇവര് വന്നതിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ സൂറത്തുണ്ടാക്കി. അത് ഖുറൈശികളുടെ സഭയിൽ പോയിട്ട് റസൂലുള്ളാഹിനോട് ഓതാൻ പറഞ്ഞു. അങ്ങനെ മക്കയിൽ കഅബയുടെ പരിസരത്ത് ഖുറൈശികൾ കൂടിയിരിക്കെ ആ സഭയിൽ പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ അവരോടാണ് പ്രഖ്യാപിച്ചു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അതേപോലെ മറ്റൊരായത്തുണ്ട് സൂറത്തു സുമറിൽ, ഖുൽ അഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. ആ അങ്ങനെ തന്നെ എന്താ ആയത്ത് ഇവിടെ എഴുതാൻ പറ്റും, ഖുൽ അഗൈറല്ലാഹി എന്താ ഇതിന്റെ അർത്ഥം, എന്താ ഈ ആയതിന്റെ അർത്ഥം? ഖുൽ അഗൈറല്ലാഹ്, ഖുൽ പ്രവാചകരെ നിങ്ങൾ പ്രഖ്യാപിക്കുക, അഗൈറല്ലാഹി അള്ളാഹു അല്ലാത്തവരെയാണോ തഅ്മുറൂനി നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്, അഅ്ബുദു ഞാൻ ആരാധിക്കുവാൻ, അയ്യുഹൽ ജാഹിലൂൻ ഏ ആ ജാഹിലീങ്ങളെ. ജാഹിൽ എന്ന് പറഞ്ഞാൽ എന്താ ജാഹിൽ ഏ ആ ജാഹിൽ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാത്തും വിഡ്ഢി. ഈ ആയത്തും ആ വിഷയത്തിൽ ഇറങ്ങിയതാണ്. ഖുൽ അഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദ്, അള്ളാഹു അല്ലാത്തവരെ ഞാൻ ആരാധിക്കുവാനാണോ നിങ്ങൾ കൽപ്പിക്കുന്നത് എന്നോട്, അയ്യുഹൽ ജാഹിലുൻ വിഡ്ഢികളെ വിഡ്ഢികളെ എന്ന് അവരോട് പറയാൻ പറഞ്ഞു. അതാണ് ഖുൽ അവരോട് പറയുക ഈ വചനം. അതുപോലെ തന്നെ ഈ സൂറത്തുൽ കാഫിറൂന്റെ ഈ സൂറത്ത് മുഴുവനൊക്കെ അവരുടെ ഈ സോപ്പിംഗ് നയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അവതീർണമായ ഖണ്ഡിതമായ ശക്തമായ നിലപാടുകളാണ്. അങ്ങനെയാണ് ഖുൽ അഖൈറ, ഖുൽ അഫഗൈറല്ലാഹ്, ഖുൽ അഫഗൈറല്ലാഹി, ഖുൽ അഖൈർ, ഖുൽ അഫഗൈറല്ലാഹി സൂറത്ത് സുമറിലാണല്ലോ. അഫഗൈറല്ലാഹി തഅ്മുറൂനി തകീക, ഖുൽ അഫഗൈറല്ലാഹ് അറുപത്തിനാല് ആ കുൽ അഫഗൈറുള്ള ഞാൻ എന്ത് അഗൈറുള്ള ജസാകല്ലാഹു ഖൈറും. അയ്യുഹൽ ജാഹിലും അർത്ഥം അതേപോലെ തന്നെ, അള്ളാഹു അല്ലാത്തവരെ ഞാൻ ആരാധിക്കുവാനാണോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നത്, വിഡ്ഢികളെ എന്ന് അവരോട് പ്രഖ്യാപിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. അതിനെന്താ മനസ്സിലാക്കാനുള്ളത്? നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? ഒരിക്കലും വിശ്വാസപരമായ വിഷയങ്ങളിൽ, ആരാധനയുടെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച അതായിരിക്കും പാടുള്ളതല്ല. ഒരു അനുനയം, കൊടുത്തുവാങ്ങൽ, അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഭൂഷണല്ല. വിശ്വാസവും അവിശ്വാസവും വേർതിരിഞ്ഞിട്ടുണ്ട്. ശിർക്കും തൗഹീദും, കുഫറും ഇസ്ലാമും വേർതിരിഞ്ഞിട്ടുണ്ട്. അത് ഇനി അനുനയത്തിലാകുന്ന, സമന്വയത്തിലാകുന്ന ഒരു വിഷയമല്ല. രണ്ടും വേറിട്ട് ഒഴുകുന്ന, വേറിട്ട് ഒഴുകേണ്ട, വേറിട്ട് കാണേണ്ട, രണ്ടും വേറെയാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കേണ്ട വിധം ഈ ആദർശം അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവര് പിന്നെ ഇത് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഈ സൂറത്തിനെ അവതരിപ്പിച്ചു. ഇത് മക്കാർക്കിടയിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഖ്യാപിച്ചു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും അഅബിദൂന മാ അഅബുദ് വലാ അന അഅബിദും മാ അബദ്തും വലാ അൻതും അഅബിദൂന മാ അഅബുദ് ലക്കും ദീനുകും വലിയ ദീൻ. ഇവിടെ നിങ്ങൾ പറയുക, പ്രവാചകരെ നിങ്ങൾ പ്രഖ്യാപിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കാൻ പറയുന്നത് എന്താ പ്രഖ്യാപിക്കേണ്ടത്? യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ തുടങ്ങിയിട്ടുള്ള ഈ സൂറത്താണ്. വിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തും റസൂലിനെ പ്രഖ്യാപിക്കേണ്ടതല്ലേ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ച സൂറത്ത് ഏതാ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്. ഇതാരാ പറയേണ്ടത്? റസൂലാണ് പറയേണ്ടത് അല്ലേ? റസൂലുള്ള പറയണം, റസൂലുള്ളാഹിന്റെ ഉമ്മത്തുകൾക്ക് ശേഷം പറയണം. ഇതും പറയേണ്ടത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, ഉമ്മത്തുകൾ പിന്നെ പറയണം. അതിനു മുമ്പ് നമ്മൾ പഠിച്ചു തബ്ബത്ത് അല്ലെ, തബ്ബത്ത് യദാ അബീ ലഹബി വതബ്. ഇത് ആരാ ഓതേണ്ടത്? ഇതും റസൂലാണ് ഓതേണ്ടത് അല്ലെ? റസൂലിനു ശേഷം മറ്റുള്ളവരാണ് ഓതേണ്ടത്, നമ്മൾ ഈ സൂറത്ത് എത്തിയവരാണ് ഓതേണ്ടത്. ചിലതിൽ എന്തിനാണ് റസൂലുള്ളാഹിനോട് കുൽ എന്ന് പറഞ്ഞത് പറയുന്നത്? ചിലതിൽ കുൽ എന്ന് പറയാതെ പറയാൻ പറയുന്നത് അതെന്തിനാ? ഇപ്പൊ കുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അവിടെ തുടക്കത്തിൽ ഖുൽ ഖുൽ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനോട് പ്രഖ്യാപിക്കാൻ കൽപ്പിക്കുകയാണ്. എന്നാൽ ചില സൂറത്തുകളിൽ അങ്ങനെ കൽപ്പിക്കണില്ല, ഇവിടെ പ്രഖ്യാപിക്കാൻ കൽപ്പിച്ചു. അതെന്തുകൊണ്ട്? അതെന്തുകൊണ്ട് ചിലത് എന്തുകൊണ്ട് പറയണം നിങ്ങൾ എന്ന് റസൂലുള്ളാഹിനോട് കൽപ്പിക്കണ്? അത് പിന്നെ ആ സൂറത്ത് അവതീർണമാകുന്നത് ഓരോരുത്തരുടെ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് എങ്കിൽ ഇപ്പൊ സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ് അതൊന്നും ചോദിച്ചിട്ടിറങ്ങിയല്ലോ അല്ല. അതിന് പണ്ഡിതന്മാർ പറയുന്നത് എന്തെന്ന് വെച്ചാല്, ഈ കുൽ എന്ന കൽപ്പനയ്ക്ക് ശേഷം പിന്നെ എന്താണോ പാരായണം ചെയ്യാൻ കൽപ്പിക്കുന്നത് അതിന്റെ ഗൗരവവും പ്രാധാന്യവും എല്ലാം റസൂലുള്ള ഓതി കൊടുക്കേണ്ടത് പറയേണ്ടത് തന്നെയാണ്. പക്ഷെ കുൽ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല എന്താണോ പറയാൻ വേണ്ടി പറയുന്നത് അത് അത്രമാത്രം ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്, അതേറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളത് ധരിപ്പിക്കുവാനും അറിയിക്കുവാനുമാണ് ഇങ്ങനെ കുൽ കൊണ്ട് ഇത്തരം ഈ കാര്യങ്ങൾ, ഇത്തരം വചനങ്ങൾ ആരംഭിക്കുന്നത് എന്നാണ് പറയുന്നത്. എല്ലാ സൂറത്തുകളും റസൂലുള്ള ഓതി തരേണ്ടതാണ്, റസൂലുള്ള ഓതാൻ കൽപ്പിക്കപ്പെട്ടതുമാണ്. പക്ഷെ ചിലതിനെ പ്രത്യേകം കുൽ എന്ന് കൽപ്പനയിലൂടെ പറയാൻ കാരണം അത് ഈ എന്താണോ ഓതി കൊടുക്കാൻ പറയുന്നത് അതിന്റെ പ്രാധാന്യം അറിയിക്കാനാണ്, അതിന്റെ പ്രാധാന്യം അറിയിക്കാനാണ്. ഇവിടെ യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറൂൻ എന്ന് പറഞ്ഞാൽ, കാഫിറൂൻ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസി, നിഷേധി. കാഫിറൂൻ എന്ന് പറഞ്ഞാൽ നിഷേധികൾ, അവിശ്വാസികൾ. മുസ്ലിം എന്നതിന് നേരെ വിപരീതമാണ് കാഫിർ. മുസ്ലിമൂൻ എന്നാണ് അതിന്റെ വിപരീതമാണ് കാഫിറൂൻ. അപ്പോ ഇവിടെ ഉദ്ദേശം അമുസ്ലിമീങ്ങൾ, അവിശ്വാസികൾ എന്നുള്ളതാണ്. അവിശ്വാസികളെ എന്നുള്ള വിളിയാണ് യാ അയ്യുഹൽ കാഫിറുൻ, അല്ലയോ അവിശ്വാസികളെ, അവരെ വിളിക്കുകയാണ്. അവിടെ കാഫിറുൻ എന്ന് പറഞ്ഞാൽ എല്ലാരും പെട്ട്, എല്ലാ അവിശ്വാസിയും പെട്ട്, ഈ ഇവരുൾപ്പെടെയുള്ള ഇവരുൾപ്പെടെയുള്ള മുശ്രിക്കുകൾ ആയ പിന്നെ മക്ക ഖുറൈശി കാഫിര്യങ്ങളുണ്ട്, മക്ക കാഫിര്യങ്ങൾ അവരുൾപ്പെട്ട്, വേദക്കാരായ ജൂതർ അതേപോലെ നസാറാക്കൾ ഉൾപ്പെട്ട്, മജൂസികൾ ഉൾപ്പെട്ട് മറ്റു അവിശ്വാസികളുണ്ടല്ലോ, ദൈവനിഷേധികൾ, ഇങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ. അവിശ്വാസികളുടെ ഗണം നീണ്ടതാണ്. അവിശ്വാസികൾ എല്ലാവരും എന്ത് ചെയ്തു? ഇവിടെ ഉൾപ്പെട്ട് യാ അയ്യുഹൽ കാഫിറൂൻ എന്നതിൽ ഉൾപ്പെട്ട് എല്ലാ അവിശ്വാസികളെയും വിളിച്ചിട്ട് പറയാനാണ്. എന്താ പറയേണ്ടത്? ലാ അഅബുദു മാ തഅബുദൂൻ. ലാ അഅബുദു, ലാ അഅബുദു ഞാൻ ആരാധിക്കുകയില്ല. അഅബുദു എന്ന് പറഞ്ഞാൽ ഞാൻ ആരാധിക്കുന്നു. ലാ അഅബുദു ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നില്ല. മാ തഅബുദൂൻ എന്താ മാ തഅബുദൂൻ? നിങ്ങൾ ആരാധിക്കുന്ന യാതൊന്നിന്. അവിടെ ഇതിൽ ഈ മാ പലതവണ വന്നിട്ടുണ്ട്. എത്ര സ്ഥലത്ത് വന്നു? 4 സ്ഥലത്ത് മാ വന്നു. ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുകയില്ല. അഅ്ബുദു എന്നുള്ളത് എന്താ ക്രിയ? ഭൂതകാല ക്രിയ അല്ല, സഫറുള്ള ഭാവികാല ക്രിയയാണ്, മുതാരിയാണ്, പ്രസന്റ് ഫ്യൂച്ചർ, വർത്തമാന ഭാവികാല ക്രിയയാണ് ലാ അഅ്ബുദു. അപ്പൊ ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുകയുമില്ല. മാ തഅ്ബുദു, നിങ്ങൾ ആരാധിക്കുന്ന യാതൊന്നിനെ. ഇവിടെ മാ എന്ന് പ്രയോഗിച്ചത് യാതൊന്ന് മൗസൂലയാണ് എങ്കിൽ അത് യാതൊന്നിനെ എന്നുള്ളതും യാതൊരുവനെ എന്നുള്ളതും അർത്ഥമാകും. യാതൊന്നിനെ എന്നുള്ള അർത്ഥത്തിലും യാതൊരുവനെ എന്ന അർത്ഥത്തിലും വരും. അപ്പോ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നവനെ, ആരാധിക്കുന്നവരെ ബഹുവചനമായിട്ടും പ്രയോഗിക്കും. അപ്പൊ നിങ്ങൾ ആരാധിക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്നവയെ ലാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കൂല. വല അൻതും, അൻതും എന്നാ നിങ്ങൾ, ലാ അൻതും നിങ്ങൾ അല്ല, വാവാത്തുഫിലത്, വല അൻതും നിങ്ങൾ, നിങ്ങളും അല്ല, നിങ്ങളും അല്ല. ആബിദൂൻ, ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ, ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ. ആബിദൂൻ, ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ. എന്തിനെ? മാ ആബുദു, മാ ആബുദു, ഞാൻ ആരാധിക്കുന്നവനെ, ഞാൻ ആരാധിക്കുന്ന യാതൊരുവനെ. മാ എന്നുള്ളത് ഇവിടെ മൻ എന്നർത്ഥത്തിലാണ്, യാതൊരുവൻ എന്നർത്ഥത്തിൽ. ഞാൻ ആരാധിക്കുന്ന യാതൊരുവനെ, നിങ്ങൾ ആരാധിക്കുന്നവർ അല്ല. പിന്നെ പറയണ, വല അന ആബിദും മാ അബത്തും. വല അന, ഞാൻ അല്ല, ഈ വാവ് അത്ഫിന്റേതാണ്, ഞാനും അല്ല എന്നർത്ഥത്തിൽ. ആബിദുൻ, ആബിദുൻ ആരാധിക്കുന്നവൻ, ആബിദ് ആരാധിക്കുന്നു, ഇത് ബഹുവചനം, ഇത് ഏകവചനം. വല അന ആബിദുൻ, ഞാൻ ആരാധിക്കുന്നവനുമല്ല. മാ അബത്തും, എന്താ മാ അബത്തും? നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ, നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ. ഇവിടെ അബത്തും എന്നുള്ളത്, അബത്തും എന്നുള്ളത് ഭൂതകാല ക്രിയയാണ്, ഭൂതകാല ക്രിയയാണ്. അപ്പൊ അബത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിച്ചു, നിങ്ങൾ ആരാധിച്ചു. മാ അബത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ, നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ. അതിനൊക്കെ ഒന്ന് അർത്ഥം മാറും ഇനി, ഞാനത് ഇതൊന്ന് അർത്ഥം പറഞ്ഞു പോയിട്ട്. അപ്പൊ നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ, മാ അബത്തും, ആരാധിക്കുന്നവനുമല്ല ഞാൻ. പിന്നെയും വല അൻതും ആബിദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവർ അല്ല. മാ അബത്തും, ഞാൻ ആരാധിക്കുന്ന യാതൊരുവനെ, ഞാൻ ആരാധിക്കുന്നവനെ. ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും നിങ്ങൾക്ക്, ദീനുക്കും നിങ്ങളുടെ ദീൻ, മില്ലത്ത് ആദർശം. വലിയ ദീൻ, ലിയ, ലീ എന്ന എനിക്ക്, ലീ എനിക്ക്, ദീൻ നീ എന്ന് പറഞ്ഞ എന്റെ ദീൻ, ദീൻ എന്റെ ദീൻ. നമ്മളൊന്നുകൂടി വിശദീകരിക്കാം. ഇവിടെ ഈ സൂറത്തുൽ കാഫിറൂനിൽ മയക്കും ഒരു ആവർത്തനം പോലെ നമുക്ക് തോന്നും, ആവർത്തനം പോലെ തോന്നും. യഥാർത്ഥത്തിൽ അത് ആവർത്തനാണോ, അതല്ല വൈവിധ്യമാർന്ന വിഷയങ്ങളെ പ്രതിപാദിക്കണം. ചിലര് ഇവിടെ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇവിടെ 4 മാ വന്നിട്ടുണ്ട്. ഈ മാ എന്നത് അത് അറബി വ്യാകരണത്തിൽ മൗസൂല എന്ന് പറയും, അല്ലെങ്കിൽ മസ്ദരിയ എന്ന് പറയും. അതേ ഇപ്പൊ ഞാൻ ചിലപ്പോ ഇതിന്റെ പിന്നെ ഇതൊരു പിന്നെ ആവർത്തനമല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഇത് അറിയൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഈ വ്യാകരണം കണ്ട് വിളിച്ചോണ്ടിരൂല. മൗസൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ യാതൊരുവൻ എന്ന് പറഞ്ഞേ, യാതൊരുവൻ, ഇത് ഈ മായൊക്കെ മൗസൂലയാണ് എന്ന് ഇവിടെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ അർത്ഥം പറയുന്നറിയോ?
അവിശ്വാസികളെ, നിങ്ങൾ ആരാധിച്ചിരുന്നവയെ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിച്ചിരുന്നവരെ ഞാൻ ആരാധിക്കുകയില്ല, ആരാധിക്കുന്നില്ല. വല അൻതും ആബിദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവരുമല്ല. മാ ആബുദ്, ഞാൻ ആരാധിച്ചിരുന്നവനെ, റസൂല ആരാധിക്കണ ഒരാളെ, അതുകൊണ്ട് അവിടെ മാ ആബുദ് എന്നാണ് ഞാൻ ആരാധിക്കുന്നവനെ, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നവരല്ല. അത് കണ്ടല്ലോ. ഇതിനെ ഒന്നുകൂടി പറഞ്ഞ് വിഷയം ഉറപ്പിക്കാനാണ് ഇവിടെ ഇത് ആവർത്തിച്ചത്. ഏത് പരിഗണനയിൽ ഈ മാ എന്താണെന്നുള്ള പരിഗണനയിൽ, മൗസൂലിയാണ്, യാതൊരുവൻ എന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ യാതൊരുവർ, യാതൊരുവൻ, യാതൊന്ന് എന്നൊക്കെ പരിഗണനയിലാണ് ഈ മാ എങ്കിൽ, ഈ നാല് മായുമെങ്കിൽ ഇതേ ആശയത്തെ ഒന്നുകൂടി പറഞ്ഞുറപ്പിക്കാനാണ് എന്തായത് ഈ രണ്ടായത്തുകൾ കൂടി. കാരണം എന്താ, അവര് മക്കാര് വന്ന ഈ നാല് പേരും അവരുടെ ചിങ്കടികളൊക്കെ പറഞ്ഞെന്താ, മുഹമ്മദ് കുറച്ചുകാലം നീ ഞങ്ങളുടെ ആരാധ്യന്മാരെ ആരാധിക്കും, കുറച്ചുകാലം ഞങ്ങൾ നിന്റെ റബ്ബിനെ ആരാധിക്കാം, ഇങ്ങനെയുള്ള പറഞ്ഞേ. അപ്പോ അള്ളാഹു സുബ്ഹാന തആല രണ്ട് തവണ ആവർത്തിച്ച് പറയാണ് എന്ത്, ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദ് വല അന ആബിദു മാ അബദ്തും വല അൻതും ആബിദൂന മാ അഅബുദു. അപ്പോ നിങ്ങളുടെ ആരാധ്യന്മാരെ ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുകയുമില്ല. ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കുന്നവരും അല്ല. അതൊന്നുകൂടി എന്ത് ചെയ്തു ഇവിടെ ആവർത്തിച്ച് പറഞ്ഞ് അവരോട് എന്ത് ചെയ്തു, ആ നിലപാട് വ്യക്തമാക്കി. ചിലർ പറഞ്ഞത് മാ എല്ലാം ഈ മായ എന്ന് പറഞ്ഞാൽ, മാ തഅബുദൂൻ എന്ന് പറഞ്ഞാൽ അപ്പോ ക്രിയാധാതുവിന്റെ അർത്ഥമാണ്, ക്രിയാധാതുവിന്റെ അർത്ഥമാണ് മാ തഅബുദൂൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തുക്കും എന്നാണ് അപ്പൊ അർത്ഥം. ഇബാദത്തുക്കും എന്നാണ് എന്താ ഇബാദത്തുക്കും എന്നാണ് അർത്ഥം, നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ ആരാധന. അപ്പൊ മാ തഅബുദൂൻ എന്നാണ് നിങ്ങളുടെ ആരാധന എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ അർത്ഥം വെച്ചാൽ നിങ്ങളൊന്ന് അർത്ഥം പറഞ്ഞു നോക്കിയേ, കാഫിരീങ്ങളെ ലാ അഅബുദു മാ തഅബുദൂൻ, നിങ്ങളുടെ ഇബാദത്ത് ആരാധന ലാ അഅബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുകയുമില്ല. വല അൻതും, നിങ്ങളോ ആബിദൂൻ ആരാധിക്കുന്നവർ അല്ല. മാ അഅബുദ് എന്റെ ആരാധന, എന്റെ ആരാധന. അപ്പൊ നിങ്ങളുടെ ആരാധന ഞാൻ ആരാധിക്കണില്ല, എന്റെ ആരാധന നിങ്ങളും ആരാധിക്കണില്ല. അതൊന്നുകൂടി ശക്തിപ്പെടുത്തിയിട്ടാണ് ചെയ്തത് ഇവിടെ ദേ ആശയം ഒന്നുകൂടി, വല അന ആബിദും മാ അബത്തും വല അൻതും ആബിദൂന മാ അഅബുദ്. കണ്ടോ, അത് ഈ പരിഗണനയിൽ ഈ മാ മസ്ദരിയയാണ്, അത് ക്രിയാധാതുവിന്റെ അർത്ഥമാണ്, ക്രിയയോടൊപ്പം കൊണ്ടുവരിക, മായും ക്രിയയും വന്നാൽ ക്രിയാധാതുവിന്റെ അർത്ഥം. അപ്പോ ലാ അഅബുദു മാ തഅബുദൂന ലാ അഅബുദു മിസ്ല ഇബാദത്തിക്കും, നിങ്ങളുടെ ആരാധന പോലുള്ള ഒരു ആരാധന എനിക്കില്ല, ഞാൻ ആരാധിക്കണില്ല, ആരാധിക്കൂല. എന്റെ ആരാധന പോലുള്ള ഒരു ആരാധന നിങ്ങളും ആരാധിക്കുന്നവർ അല്ല. അതൊന്നുകൂടി ശക്തിപ്പെടുത്തിയിട്ട് വല അനാബിദും മാബത്തും വല അൻതും ആബിദൂന മാബത്തും, ഇങ്ങനെ വേറെ വിഭാഗം മുഫസ്സിരീങ്ങൾ. അതും നല്ല ഒരു വ്യാഖ്യാനം, മനസ്സിലായി? ശരിയല്ലേ? അത് ഈ രണ്ട് കാര്യം പറഞ്ഞാൽ ശരിയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ചെയ്യൂല ഇവരുടെ ലാത്ത ഉസ്സ മനാത്ത അതിനെ ആരാധിക്കണ പ്രശ്നമല്ല, പ്രശ്നമല്ല. അതാണ് ലാ അഅബുദു മാ തഅബുദു, നിങ്ങൾ ആരാധിക്കുന്നത്, നിങ്ങൾ നന്ന മക്കാരാണ്, അവിശ്വാസികളാണ്, അവരാരാധിക്കണത് എന്താ, അവരാരാധിക്കണ ലാത്ത ഉസ്സ മനാത്ത തുടങ്ങി ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി തുടങ്ങി കുറെ ആരാധ്യന്മാരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹിന് വന്ന്, മക്കം ഫതഹിന് വന്നപ്പോൾ 360 വിഗ്രഹങ്ങളെയാണ് ഉടച്ചത്, കഅബത്തിന്റെ പരിസരത്തു നിന്ന് മാത്രം, കഅബത്തിന്റെ അകത്തും പുറത്തു നിന്നുമായി 360 വിഗ്രഹങ്ങളെ ഉടച്ച്. പിന്നെ ചരിത്രത്തിൽ കാണാം അബൂദറുൽ ഖിഫാരി ഇസ്ലാം സ്വീകരിക്കാമെന്ന്. അബൂദറുൽ ഖിഫാരി ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹം ഖിഫാർ ഗോത്രക്കാരനാണ്, ഖിഫാർ ഗോത്രം മദീനയോട് അടുത്താണ്. അപ്പൊ മക്കയിൽ ഒരു പുത്തൻവാദി വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇങ്ങനെ പരക്കാൻ തുടങ്ങി. നിസ്ലാസ്ലമാതങ്ങളുടെ പരസ്യ പ്രബോധനം തുടങ്ങിയ കാലഘട്ടത്തിൽ 3 വർഷം നിസ്ലാസ്ലമാതങ്ങൾക്ക് 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്, പ്രവാചകത്വം. 43 വയസ്സ് വരെ റസൂലിന്റെ രഹസ്യ പ്രബോധനമാണ്. അതുകൊണ്ട് വല്ലാതൊന്നും അറിഞ്ഞിട്ടില്ല, ഒരു മണങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ. പരസ്യ പ്രബോധനം തുടങ്ങി. അതാണ് നമ്മൾ തബ്ബത്ത് അബീല യഥാബീല ഹബീം പറഞ്ഞില്ലേ, അവിടെ വിശദീകരിച്ച് പരസ്യ പ്രബോധനം തുടങ്ങിയപ്പോൾ ഇത് പുറംലോകം അറിയാൻ തുടങ്ങി. അപ്പോ നബ്സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വരത്തിനല്ല മികവ്, പിന്നെയോ എതിർപ്പിന്റെ സ്വരത്തിനാണ് മികവ്. അതുകൊണ്ട് തന്നെ നബിയെ അവർ പറഞ്ഞത് പുത്തൻവാദി എന്നാണ്. അപ്പൊ മക്കയിൽ ഒരു പുത്തൻവാദി വന്നു എന്നുള്ള വാർത്തയാണ് ഖിഫാർ ഗോത്രത്തിലെത്തുന്നത്. അപ്പൊ അബൂദറു ഖിഫാരി സഹോദരൻ അനസിനെ പറഞ്ഞയച്ച്, എന്താണ് മക്കത്ത് വീട്ടെന്ന് തിരക്കി വരാൻ പറഞ്ഞു. പക്ഷെ അനസിന് വേണ്ട അത്ര വിവരം കിട്ടിയില്ല. പിന്നെ അബൂദറു ഖിഫാരി നേരിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് പരസ്യ പ്രബോധനം ചൂടുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരെ ആക്രമിക്കാൻ തുടങ്ങി, വിശ്വാസികളെയും ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അബൂദറു ഖിഫാരി മക്കയോട് അടുത്ത് വന്ന് മക്കയിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. അപ്പൊ ചോദിച്ചു, ഇവിടെ ഒരു സാബി പുത്തൻവാദി ഉണ്ട് എന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അവിടെ അബൂദറിനെ അടിച്ചിട്ട്, അബൂദറിനെ അവിടെ അവരടിച്ചു തള്ളിയിട്ട് അങ്ങനെ അബൂദർ പെരുത്ത് കിട്ടി. അപ്പൊ അബൂദർ എന്ത് ചെയ്ത്, ഇനി മുഹമ്മദിനെ കാണുന്നത് വരെ ആരോടും ചോദിക്കണ്ട, ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയാണ് എങ്കിൽ പിന്നെ ഇനി ചോദിച്ചിട്ട് കാര്യമല്ല, ഇനി മുഹമ്മദിനെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹം അബൂദർ വന്നു കഅബയുടെ അടുത്ത് അദ്ദേഹം 30 ദിവസം കഴിച്ചു കൂട്ടി, 30 ദിവസം കഴിച്ചു കൂട്ടി ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ. അങ്ങനെ കഅബയുടെ കിസ്വയുടെയും ചുമരിന്റെയും ഇടയിൽ അയാൾ കഴിച്ചു കൂട്ടിയെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം, പിന്നെ ഒരു പൗർണമി രാവിൽ രണ്ട് സ്ത്രീകൾ തവാഫിന് വന്ന്. അപ്പൊ അവർ പരദേശികളായിരിക്കും, കാരണം അവർക്ക് വസ്ത്രമല്ല. അങ്ങനെ പിന്നെ തവാഫ് ചെയ്തിട്ട് അവര് ഈ സഫാ കുന്നിലേക്ക് പോകുന്നിടത്തുണ്ട് രണ്ട് വിഗ്രഹങ്ങൾ, ഇസാഫ് നായില എന്ന് പറയും. ഇസാഫ് നായില എന്ന് പറഞ്ഞാൽ രണ്ട് വിഗ്രഹങ്ങളുണ്ട്. ആ രണ്ട് വിഗ്രഹം അങ്ങനെ ഉടുമുണ്ടില്ലാതെ ഇരുന്ന് ഒന്ന് ഒരാണോ എന്നൊരു പെണ്ണും, ഒരാണും ഒരു പെണ്ണും പ്രതിമയാണ്, ഉടുമുണ്ടില്ല. അപ്പൊ എങ്ങനെ ഉണ്ടാവും, ഒന്ന് ആണിന്ത്യയാണ് ഒന്ന് പെണ്ണിന്ത്യയാണ്. അപ്പൊ ഈ ഇസാഫ് നായില വിഗ്രഹങ്ങളെ ഇവർ വണങ്ങാണ്, ആ ഈ രണ്ട് പെണ്ണുങ്ങൾ. അപ്പൊ അബൂദറിന് തീരെ ദഹിച്ചില്ല, അദ്ദേഹം ആ പ്രകൃതിയിലാണ് ഉള്ളത്. അദ്ദേഹം ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഈ വിഗ്രഹത്തിന് നേരെ ഇങ്ങനെ ഭവ്യതയിൽ നിൽക്കുന്നത് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, വലാഖിൻ ഹനു മിസ്ലൽ ഹഷബ എന്ന് പറഞ്ഞു. ഹനു എന്ന് പറഞ്ഞ ലൈംഗിക അവയവത്തിനാണ് പറയാം. അത് മിസ്ലൽ ഹഷബ മരത്തിന്റെ പോലെയാണെന്ന് പെണ്ണുങ്ങളോട് കളിയാക്കി പറഞ്ഞു. നിങ്ങൾ പൂജിക്കുന്ന ഈ വിഗ്രഹത്തിന്റെ ലിംഗം മരത്തടി പോലെയാണ് എന്ന് പറഞ്ഞ് ഇവരെ കളിയാക്കി സ്ത്രീകളെ. അബൂദർ ഇസ്ലാം സ്വീകരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന് ആ പ്രകൃതിയിൽ പറഞ്ഞു പോയി. ഈ സ്ത്രീകൾ അവർക്ക് അറിയാം ഇങ്ങനെ പുത്തനവാദി പ്രശ്നമാണെന്നുള്ളത്. അപ്പൊ ഈ സ്ത്രീകൾ എന്ത് ചെയ്ത്, ഇത് കേട്ടതോടുകൂടി പിന്നെ അസാബി ബൈനൽ കഅബത്തി വ കിസ്വതിഹ, കഅബന്റെ തൂണിന്റെ അതെ കഅബന്റെ ചുമരിന്റെ വിരിയിന്റെ ഇടയിൽ ഒരു പുത്തനവാദി എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ പിന്തിരിഞ്ഞു ഓടി അവിടുന്ന്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ദാറുൽ അർക്കമിൽ നിന്ന് രാത്രി, അപ്പൊ രാത്രിയാകുമ്പോൾ മുശ്രീക്കളൊന്നും അല്ലാതെ ഉണ്ടാവില്ല, അവരിറങ്ങി വരുന്നത്. അപ്പോ ഈ സ്ത്രീകൾ ഓടുന്ന കണ്ടപ്പോ ഇവര് ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചു, റസൂലുള്ളയും അബൂബക്കറും ചോദിച്ചു. അപ്പോ ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, അസാബി ബൈനൽ കഅബത്തി വ കിസ്വതി, ആ കഅബയുടെയും കഅബന്റെ കർട്ടന്റെ ഇടയിൽ ഇതാ ഒരു പുത്തൻവാദി. അപ്പൊ മാദാ ഖാല ലകുമ, എന്താണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു പെണ്ണുങ്ങളോട്. അപ്പൊ സ്ത്രീകൾ പറഞ്ഞു, ഖാല ഖൗലൻ യംലഉൽ ഫം, തൊള്ളന്നറിയുന്ന ഒരു വർത്താന പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വൃത്തിയത്തെ വർത്താന പറഞ്ഞത് എന്ന് പെണ്ണുങ്ങൾ പറഞ്ഞു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത്, വേഗം സ്ത്രീകളോട് പോകാൻ പറഞ്ഞു, മനസ്സിലായി എന്തോ ഒരു വിഷയം ഉണ്ടെന്ന്. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന്, അബൂബക്കറും വന്ന്. അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കണ്ടു. ആദ്യത്തെ ഇസ്ലാമിലെ അഭിവാദ്യം, അസ്സലാം അലൈക യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ അബൂദർ അഭിവാദ്യം ചെയ്ത് അങ്ങനെ റസൂലുള്ളാഹി നിന്ന് അബൂദറിനെ കേട്ട്, അബൂദർ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിക ആദർശം കേട്ട് അബൂദർ പറഞ്ഞത് ഒരിക്കലും. അപ്പൊക്കെ ഇത് പിന്നെ മക്കത്തൊന്നും അവിടെ നിന്നും പരസ്യമായിട്ട് പറയാൻ പാടില്ല, അടിയാണ്, അവർ കൂടി നിന്ന് തല്ലും മക്കാർ, അതുകൊണ്ട് റസൂലുള്ള അവിടെ പരസ്യമായിട്ട് പറയുന്നില്ല. അപ്പൊ അബൂദർ പറഞ്ഞു, ഇത് പതുക്കെ പറയേണ്ട വിഷയമല്ലേ, ഇത് ഉറക്കെ പറയേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചറിഞ്ഞ് നേരം വെളുക്കുമ്പോൾ. അതോടുകൂടി അവർ വന്നിട്ട് അടിച്ചിട്ട് തള്ളിയിട്ട്. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, അബ്ബാസ് ഓടി വന്നിട്ട് അബൂദറിന്റെ മുകളിൽ കമയിന്ന് വീണ്, അബൂദറിനെ അടിച്ച് തള്ളിയിട്ട് വീണ്. എന്നിട്ട് അബൂദർ പറഞ്ഞ്, മക്കാരെ, ഈ അബൂദർ ഖിഫാർ ഗോത്രക്കാരനാണ്, ഇവനെ അടിച്ചു വന്നിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മക്കത്തിൽ നിന്ന് സിറിയയിലേക്ക് കച്ചവട സംഘത്തിൽ പോവുക, ഖിഫാർ ഗോത്രങ്ങളെ വെറുതെ ഇവിടെ വൈക്കുന്നു. അപ്പൊ ഇവര് ഓ എന്നാ തല്ലണ്ടാച്ചിട്ട് പിന്നെ പോയി. പിറ്റേന്നും ഇത് ആവർത്തിച്ച്. അങ്ങനെ 3 ദിവസം അബൂദറിനോട് റസൂലുള്ളാഹിനെ പോകാൻ പറഞ്ഞു. നീ ഖിഫാർ ഗോത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തെ ഖിഫാർ ഗോത്രത്തിലേക്ക് റസൂലുള്ള അയച്ചു. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് വിഗ്രഹ പൂജന്റെ അവസ്ഥയാണ് മക്കയിൽ. അങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, മക്കത്ത് ഉണ്ടായിരുന്നത്. അത് പിന്നെ ധാരാള കണക്കിന്. അപ്പോ ഈ വിഗ്രഹങ്ങളെ ഒക്കെ ആയിരുന്നു അവർ ആരാധിച്ചിരുന്നത്. അവരൊന്നും ആരാധിച്ചിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാധിച്ചിരുന്നില്ല. ഇവിടെ നോക്കി, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല പ്രയോഗിച്ചത് ഇവിടെ എന്താ, വല അനഅബിദുൻ, ഞാൻ ആരാധിക്കുന്നവനല്ല. മാ അബത്തു, എന്താ മാ അബത്തു എന്ന നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ എന്നാണ്. അബത്തു എന്ന നിങ്ങൾ ആരാധിച്ചു എന്നർത്ഥം. ആ പാസ്റ്റ് ടെൻസ്, അതായത് ഗതകാലത്ത്, കഴിഞ്ഞ കാലത്ത്, കഴിഞ്ഞ കാലത്ത് മുമ്പ് നിങ്ങൾ ആരാധിച്ചിരുന്നു എന്നാണ്. നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ ആരാധിക്കുന്നവനല്ല ഞാൻ, ആരാധിക്കുന്നവനല്ല ഞാൻ. ഇവിടെ ഞാൻ ഫ്യൂച്ചറിൽ ആരാധിക്കുന്നവനല്ല. അപ്പൊ നിങ്ങൾ ആരാധിച്ചിരുന്നതിനെ എന്നാണ്, നമ്മൾ ആരാധിച്ചിരുന്നതിനെ പറഞ്ഞില്ല. എന്തുകൊണ്ട് എന്താ അങ്ങനെ പറയാതെ? ആ അത് നിങ്ങളെ ആരാധിച്ചിട്ടുള്ളൂ, ആരാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരാധിച്ചില്ല. അപ്പൊ നുബുവത്തിന് മുമ്പ് റസൂലിനെ ആരാധിച്ചിട്ടില്ല, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിട്ടില്ല, അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആരാധിച്ചിരുന്നവയെ ആരാധിക്കുന്നവൻ അല്ല ഞാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആരാധന അതുപോലുള്ളത് ആരാധിക്കുന്നവനല്ല ഞാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് ഇത് ആവർത്തിച്ചു വന്നതാണ് രണ്ടായത്തിൽ, ലാ ആബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ ആബുദ്. അതേ ആശയത്തിൽ വലാ അനാബിദു മാ അബതു വലാ അൻതും ആബിദൂന മാ ആബുദ്. എന്താ, എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ആവർത്തിച്ചു വന്നു നാല് വചനങ്ങളിൽ? അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വശമാണ് ഞാൻ പറഞ്ഞത്, രണ്ട് വശമാണ് പറഞ്ഞത്. ഒന്ന്, ഇവിടൊക്കെ ഉദ്ദേശം എന്താണ്, ഈ മാ മൗസൂലയാണ്, അതുകൊണ്ട് ആരാധ്യന്മാർ, കുറെ ആരാധ്യന്മാരുണ്ട് മക്കാർക്ക്, ആ ആരാധ്യന്മാരെ ആരാധിക്കുന്നവനല്ല, ആരാധിക്കുകയുമില്ല റസൂലുള്ള. റസൂലുള്ള ആരാധിക്കുന്ന റബ്ബിനെ അവർ ആരാധിക്കുന്നവരും അല്ല. അതൊന്നുകൂടി ശക്തിപ്പെടുത്താനാണ് ഇവിടെ വീണ്ടും പറഞ്ഞത്. പിന്നെ ഒരു നിർവചനം നമ്മൾ പറഞ്ഞത് ഈ മാ മസ്ദരിയയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം മാ തഅബ്ദു എന്ന് നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ ആരാധന അതുപോലുള്ളത് ആരാധിക്കുന്നവനല്ല ഞാൻ, ഞാൻ ആരാധിക്കുന്നത് പോലുള്ള ആരാധന അത് ആരാധിക്കുന്നവരുമല്ല നിങ്ങൾ. അതൊന്നുകൂടി ശക്തിപ്പെടുത്താനാണ് ഇവിടെ ഈ വലാനാബിദും മാ അബത്തും വലാനത്തും ആബിദൂന മാ ആബുദ് എന്ന് പറഞ്ഞത്. മറ്റൊരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അതാണ് ശരി. എന്താണ്, ആരാധ്യന്മാരുണ്ട് മഅബൂദ് അല്ലെ, മഅബൂദ് ആരാധ്യനുമുണ്ട് ഇബാദത്തുമുണ്ട്, ആരാധനയുണ്ട് അല്ലെ. ആദ്യത്തെ രണ്ടായത്തുകളിൽ പറഞ്ഞത് മഅബൂദിനെ കുറിച്ചാണ്, പിന്നത്തെ രണ്ടായത്തുകളിൽ പറഞ്ഞത് ആരെ കുറിച്ചാണ്, ഇബാദത്തിനെ കുറിച്ചാണ്. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ എങ്ങനെ ഈ ആയത്തുകൾക്ക് അർത്ഥം പറയും ഒന്ന് പറഞ്ഞാണേ, എന്നെ പറയാ. ആ കുല്യ അയ്യുവൽ കാഫിറൂൻ, അല്ലയോ കാഫിരീങ്ങളെ, അവിശ്വാസികളെ, എന്താ നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുകയുമില്ല. കണ്ട ഇവിടെ ലാ അബുദു എന്നല്ലേ, ഇത് പ്രസന്റ് ഫ്യൂച്ചറാണ്, പ്രസന്റ് ഫ്യൂച്ചറാണ് അല്ലെ, വെർബ് ക്രിയ, ഇപ്പോഴുമില്ല ഇനി ഭാവിയിൽ ഉണ്ടാകാനും പോണില്ല. അതാണ് ലാ അബുദു, ഞാൻ ആരാധിക്കുന്നില്ല, ആരാധിക്കുകയുമില്ല. മാ തഅബുദു, നിങ്ങൾ ആരാധിക്കുന്നവയെ, നിങ്ങൾ ആരാധിക്കുന്നവയെ, മഅബൂദ് ആരാധിക്കപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ ആരാധിക്കുന്നവയെ ഞാൻ ആരാധിക്കുന്നവനല്ല. പിന്നെയോ രണ്ടാമത്തെ, വലാ അൻതും ആബിദൂൻ മഅബുദ്, എന്താ ഞാൻ ആരാധിക്കുന്നവനെ, ഇവിടെയും ഇതന്നെ മഅബൂദ്, ഞാൻ ആരാധിക്കുന്നവനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല, നിങ്ങളും ആരാധിക്കുന്നവരല്ല. ഇനി ഈ രണ്ടിടത്തും ഇതാണ്, വലാ അന ആബിദൂൻ, ഞാൻ ആരാധിക്കുന്നവനല്ല, മഅബത്തും, എന്താ നിങ്ങളുടെ ആരാധന, നിങ്ങളുടെ ആരാധന. വലാ അൻതും ആബിദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവർ അല്ല, മഅബുദ്, ഞാൻ ആരാധിക്കുന്ന ആരാധന, എന്റെ ആരാധന പോലുള്ള ആരാധന, അത് നിങ്ങൾ ആരാധിക്കുന്നവരും അല്ല. അപ്പോ എന്തായി, ആവർത്തനല്ല. പിന്നെയോ ഒന്ന്, ഈ രണ്ട് വചനങ്ങൾ ആരാധ്യന്മാരെ കുറിച്ചുള്ള നിലപാടാണ്, അടുത്ത രണ്ട് വചനങ്ങൾ അത് ആരാധനയെ കുറിച്ചുള്ള നിലപാടാണ്. അപ്പൊ വളരെ എന്തായി കൃത്യമായി കൃത്യമായി. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരാധ്യന്മാർ അത് വേറുണ്ട്, അവർക്ക് ആരാധനാ മുറകളും വേറുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ആരാധ്യനുണ്ട്, ആ ആരാധ്യനുള്ള പ്രത്യേക ആരാധനയുണ്ട്, പ്രത്യേക ആരാധനയുണ്ട്. നമ്മൾ നമ്മുടെ ആരാധ്യൻ അവനുള്ള ആരാധന, അവിശ്വാസികൾ അവരുടെ ആരാധ്യന്മാർ അവർക്കുള്ള ആരാധന. അത് പൊരുത്തപ്പെടുന്ന പ്രശ്നമല്ല, അത് സമന്വയത്തിലാകുന്ന പ്രശ്നവുമല്ല, അത് ഒന്നിക്കുന്ന പ്രശ്നമല്ല. അതിൽ കൊടുത്തു വാങ്ങലില്ല, അതിലെന്തില്ല, ആ കൊടുത്തു വാങ്ങലില്ല. അത് എന്നും എന്നും എന്താണ് അത്, ആ അത് വേറെയാണ്, അത് വേറെയാണ്. അതിന്റെ അനുയായികളും ആ വിഷയത്തിൽ വേറെയാണ്, അതിന്റെ അനുയായികളും ആ വിഷയത്തിൽ വേറെയാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണ്ട് പ്രഖ്യാപിച്ചു. എന്താ പറഞ്ഞത്, എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണ്ട് പ്രഖ്യാപിച്ചത്? ആ ഇന്നി ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. അവിശ്വാസികളെ, നിങ്ങളിൽ നിന്നും അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്നും ഞാൻ എന്താണ് ഒഴിവാണ്, ഞാൻ ഒഴിവാണ്. അതാണ് ഇബ്രാഹിം നബിയും കൂടെയുള്ള വിശ്വാസികളും അന്ന് ആ വിശ്വാസികളോട് പറഞ്ഞത്, നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ആരാധ്യന്മാരിൽ നിന്നും ഞങ്ങൾ ഒഴിവാണ്, ഞങ്ങൾ ഒഴിവാണ്. അന്ന് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയണോ, വലക്കും ഫീ റസു വലക്കും എന്താണ് ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിമ വല്ലദീന മഅഹു, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകണ്ട് എന്നാണ്, ഉത്തമമായ മാതൃകണ്ട് എന്നുള്ളത്. അതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളും പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ആരാധനയുമായി ബന്ധപ്പെട്ട്, ദീനുമായി ബന്ധപ്പെട്ട് അവിശ്വാസികൾക്ക് എന്തൊരാദർശം ഉണ്ടോ, ആ ആദർശം ഒരിക്കലും നമ്മളുടെ ആദർശമാകാൻ പാടില്ല. അവരുടെ ആരാധ്യന്മാർ വേറെയാണ്, ആരാധനയും വേറെയാണ്, നമ്മളുടെ ആരാധ്യൻ വേറെയാണ്, അതിനുള്ള ആരാധനയും അവനുള്ള ആരാധനയും വേറെയാണ്, മനസ്സിലല്ലേ. അതിലൊരിക്കലും എന്തില്ല, ആ കൂടിക്കൊഴയുന്ന അനുനയത്തിലാകുന്ന സമന്വയത്തിന്റെ ഒരു വിഷയേ വരുന്നില്ല എന്നർത്ഥം. അതാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രഖ്യാപിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതാണെങ്കിലും അത് എല്ലാ മുസ്ലിമീങ്ങൾക്കും പ്രഖ്യാപിക്കാനുള്ളതാണ്, എല്ലാ മുസ്ലിമീങ്ങൾക്കും പ്രഖ്യാപിക്കാനുള്ളതാണ് ഏത് കാലത്തും. പിന്നെന്താ ഇവിടെ അവസാനം പറയുന്നത്, ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും അവിശ്വാസികളെ നിങ്ങൾക്ക്, ദീനുക്കും നിങ്ങളുടെ ദീൻ, ദീൻ നമ്മ ഇവിടെ മില്ലത്ത്, മില്ലത്ത് ആദർശം. വലിയ ദീൻ ലിയ, ലീ നമ്മ എനിക്ക്, ദീൻ ദീനി എന്നാണ് ഇവിടെ, ദീനി എന്റെ ദീൻ. ഇവിടെ ആ യാ ഇവിടെ കളഞ്ഞുപോയി, അത് കളഞ്ഞുപോയി എന്നുള്ള അടയാളത്തിനാണ് ഇവിടെ കസറു കൊടുത്ത് ദീനി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വലിയ ദീനുൻ എന്നാ പറയുക, എനിക്ക് ദീനുണ്ട് എന്നുള്ളത്. പക്ഷെ എന്റെ ദീൻ എന്നുള്ളത് അറിയിക്കാനാണ് ദീനി എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട് യാ കളഞ്ഞുപോയി? ഇപ്പൊ ഇത് എന്റെ പേനയാണെന്നുള്ളതിന് എങ്ങനെ പറയാ, കലമി എന്നാ പറയാ. അപ്പൊ എന്റെ ദീൻ എന്നുള്ളതിന് പറയാ എങ്ങനെ, ദീനി എന്നാണ്. ശരി, എന്തുകൊണ്ട് ഇവിടെ യാ കളഞ്ഞുപോയി? യാ കളഞ്ഞു പോകാൻ കാരണം, പിന്നെ ഈ ആയത്തുകളുടെ ഒക്കെ അവസാനം ഉണ്ടോ, ആ ഒരേപോലെ പിന്നെ നൂനിൽ വന്നൊക്കെ യാ ഇല്ലാതെയാണ്. അപ്പൊ ആ ഒരു ക്രമം ആകാൻ വേണ്ടി പിന്നെ യാ കളഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും പ്രശ്നമല്ല. കാരണം എന്താ, ഈ കെസർ എന്ത് ചെയ്യുന്നുണ്ട്, യാവിനെ അറിയിക്കുന്നുണ്ട്, ദീനി എന്ന് പറഞ്ഞുകൊണ്ട് ഈ യാവിനെ അറിയിക്കുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീനും എന്നാണ് മാവ്. വലിയ ദീൻ ലിയ എനിക്ക്, ദീനി എന്റെ ദീൻ, വലിയ ദീൻ എനിക്ക് എന്റെ ദീനും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനും. അപ്പൊ ഇവിടെ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ, അതാണ് പ്രഖ്യാപനം. അതിന്റെ അർത്ഥം എന്താ, ഓൽക്കോല ദീനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടുണ്ടെന്ന പഠിച്ചവനെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ, ലക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ദീനായിട്ട് അങ്ങനെ പോയി എന്ന് പറയാൻ പറ്റുമോ അന്ത്യനാളില്? ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല ലക്കും ദീനക്കും എന്ന് പറഞ്ഞ ഈ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ദീനനുസരിച്ച് ജീവിച്ചാൽ എന്ത് എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. കാഫിരീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ ചങ്ങലകൾ ദണ്ഡുകൾ ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹുസുബ്ഹാനതാല അക്രമികൾക്ക് അവിശ്വാസികൾക്ക് പിന്നെ നരകത്തെ ഒരുക്കിയിട്ടുണ്ട്. മനസ്സിലായത്? അത് അള്ളാഹുസുബ്ഹാനതാല നൽകിയ മുന്നറിയിപ്പാണ്. വിശ്വാസികൾക്കാണ്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് അള്ളാഹുസുബ്ഹാനതാല രക്ഷയും അവന്റെ സ്വർഗവും നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ലക്കും ദീനുക്കും എന്ന് പറയാൻ കാരണം, വലിയ ദീൻ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറയാൻ കാരണം, അവരിത് ചോദിച്ചു വന്നതാണ്. ഇത് കൂട്ടിക്കുഴച്ചിട്ട് ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ ഇത് കൂട്ടിക്കുഴക്കണ പ്രശ്നമല്ല, ലക്കും ദീനുക്കും വലിയ ദീൻ എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഈ സൂറത്തുൽ കാഫിറൂനിൽ ഒരു മസാല ഫുഖഹാക്കൾ സംസാരിക്കും. അതെന്താ? മുസ്ലിം കാഫിറിന് അനന്തരം എടുക്കാൻ പാടില്ല. ഒരു മില്ലത്ത് മറ്റൊരു മില്ലത്തിന് അനന്തരം എടുക്കൂലെന്നാണ്. അതിൽ മുസ്ലിം കാഫിറിന് അനന്തരം എടുക്കൂല. ലാ യരിസുൽ മുസ്ലിമുൽ കാഫിർ വലാ യരിസുൽ കാഫിറുൽ മുസ്ലിം. ഒരു കാഫിർ മുസ്ലിമിന് അനന്തരം എടുക്കൂല, ഒരു മുസ്ലിം കാഫിറിനെയും അനന്തരം എടുക്കൂല. മനസ്സിലായില്ലേ? അപ്പോ വാപ്പ ഒരു മുസ്ലിമാണ്. മനസ്സിലായ? അപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു പേരിട്ട്, ഒരു വാപ്പ, ഇയാൾ ആരാണ്? മുസ്ലിമാണ്. മകന് കാഫിറാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നൗഊദുബില്ല. മകന് കാഫിറാണ്. ഈ വാപ്പ മരിച്ചാൽ ഈ വാപ്പാന്റെ സ്വത്ത് ആർക്ക് ഉണ്ടാവില്ല? കാഫിറായ മകനുണ്ടാവില്ല. നേരെ തിരിച്ചു അങ്ങനെയാണ്. മകൻ മരിച്ച് വാപ്പാക്ക് സ്വത്ത് ഉണ്ടാവില്ല. കാരണം എന്താ? മുസ്ലിമിനെ കാഫിർ അനന്തരം എടുക്കും. വാപ്പ കാഫിറാണ്. മകൻ മുസ്ലിമാണെങ്കിൽ കാഫിറായ വാപ്പാനെ മുസ്ലിം അനന്തരം എടുക്കൂല. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൽ രണ്ട് മതക്കാരുണ്ടായി. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരു യഹൂദനുണ്ട്, ഒരു നസ്രാനിയുണ്ട്. മനസ്സിലല്ലേ? നസ്രാനി വാപ്പയാണ്, യഹൂദൻ മകനുമാണ്. ഇവർ അന്യോന്യ അനന്തരം എടുക്കുക? ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഒരു പ്രശ്നം വന്ന്, ഒരു വാപ്പി മകനുമുണ്ട്. ഈ വാപ്പി മകനും ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തണലിലാണ്. മുസ്ലിമീങ്ങൾക്ക് ജിസിയ കപ്പം നൽകി ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾ ജിമ്മികളാണ് ഇവരെങ്കിൽ ഇവരന്യോന് അനന്തരം എടുക്കുക? അനന്തരം എടുക്കും എന്ന് പറഞ്ഞവർ ഈ ആയത്താണ് തെളിവെടുത്തത്. ഇവിടെ എന്താ പറഞ്ഞത്? ലക്കും ദീനുക്കും, അവിശ്വാസികളെ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, അൽ കുഫ്റു മില്ലത്തിൻ വാഹിദ, സത്യനിഷേധം ഒരു പ്രസ്ഥാനമാണ്. അത് നസ്രാനിയത്തായാലും ജൂതമതായാലും മജൂസി മതായാലും അതിൽ പ്രശ്നമല്ല. അതൊക്കെ ഒരു സംഗതിയാണ്. മനസ്സിലായി? അതിന്റെ പുറത്ത് ഏത് മാത്രമേ ഉള്ളൂ? ദീനി, എന്റെ ദീനേ ഉള്ളൂ, ഇസ്ലാം. അപ്പൊ ഇസ്ലാം വേറെ, മറ്റുള്ള അവിശ്വാസ പ്രസ്ഥാനങ്ങളൊക്കെ വേറെ, അതൊറ്റക്കെട്ടാണ്. അതുകൊണ്ട് അവർ അന്യോന്യ അനന്തരം എടുക്കുന്നതിന് മാത്രം മുഷ്കിൽ. അതേസമയം ഇത് ഇങ്ങനെ അനന്തരം ഇല്ല എന്നുള്ളതാണ് അതിൽ ഫുഖഹാക്കൾ ഉണർത്തുന്ന ഒരു കർമ്മശാസ്ത്ര വിഷയം. അപ്പൊ ഈ സൂറത്തുണ്ടല്ല, ഈ സൂറത്ത് ഇത് ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങളുടെ നിലപാട് മുസ്ലിമീങ്ങൾ പ്രഖ്യാപിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിച്ചതാണ്. നമ്മൾ ഒരിക്കലും അവിശ്വാസികളുടെ ആരാധനാ രീതി, അത് നമ്മളുടെ ആരാധന രീതി ആകാൻ പാടില്ല. മനസ്സിലെ? നമ്മളുടെ ആരാധന രീതി അത് ആർക്കും ആരാധന രീതിയല്ല, അവിശ്വാസികൾക്കും ആരാധന രീതിയല്ല. നമ്മളോട് അവരോടൊക്കെ അള്ളാഹു കൽപ്പിച്ചതാണ് വമ ഉമിറു ഇല്ലാലി അബുദുല്ലാ. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ. ഉണ്ടാ വമ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അവരെന്ന് പറഞ്ഞാൽ ആരാ? അവിശ്വാസികളാണ്. വമ ഉമിറു, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇല്ലാലി അബുദുള്ള, അള്ളാഹനെ മാത്രം ആരാധിക്കാനല്ലാതെ. എങ്ങനെ? മുഖ്ലിസീൻ അലഹുദ്ദീൻ. എന്താ മുഖ്ലിസീൻ അലഹുദ്ദീൻ? മുഖ്ലിസീൻ അലഹുദ്ദു, അള്ളാഹ്ക്ക് മാത്രം ദുആയാക്കിക്കൊണ്ട്, അള്ളാഹനോട് മാത്രം ദുആ ചെയ്തുകൊണ്ടുള്ള ഇബാദത്ത് നിർവഹിക്കാനാണ് അവരോട് കൽപ്പിച്ചത്. ഹുനഫ. എന്താ ഹുനഫ എന്ന് പറഞ്ഞാൽ? കുഫ്രിൽ നിന്ന് തെറ്റി ഇസ്ലാമിലേക്ക് വന്ന്, കുഫറിൽ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യണം. ഷിർക്കിൽ നിന്ന് പോന്ന് തൗഹീദിൽ അടിയുറച്ചിട്ട് ഇബാദത്ത് ചെയ്യണം. അതിനാണ് ഹുനഫ എന്ന് പറയാം. അപ്പോ ഇസ്ലാമിലേക്ക് വന്ന് അള്ളാഹനെ ആരാധിക്കണം, തൗഹീദിലേക്ക് വന്ന് അള്ളാഹനെ ആരാധിക്കണം, ഷഹാദത്ത് ചൊല്ലി അള്ളാഹനെ ആരാധിക്കണം. അതിനാണ് അവർ കൽപ്പിക്കപ്പെട്ടത്. അങ്ങനെ അവർ വന്നിട്ട് അവർ അള്ളാഹനെ ആരാധിക്കാത്തത് കൊണ്ടാണ് പറഞ്ഞത് എന്ത്? നിങ്ങളുടെ ആരാധന എന്തല്ല? എന്റെ ആരാധന പോലെ അല്ല എന്ന് പറഞ്ഞത്. വല അൻതും ആബിദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവരല്ല. മാ ആബുദ് എന്താ? മിസ്ല ഇബാദത്തി, എന്റെ ഇബാദത്ത് പോലെ. എന്റെ ഇബാദത്തിന്റെ പ്രത്യേകത എന്താ? എന്റെ ഇബാദത്തിന്റെ പ്രത്യേകത ഞാൻ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് വന്ന്, തൗഹീദിൽ അടിയുറച്ചിട്ടുള്ള ആരാധനയാണ്, ഇസ്ലാമിൽ അടിയുറച്ചിട്ടുള്ള ആരാധനയാണ്. മറ്റവൻ്റെ അങ്ങനെയല്ല, മറ്റവൻ്റെ കുഫറിൽ തന്നെ നിന്നിട്ടുള്ള ആരാധനയാണ്. അതുകൊണ്ടാണ് എന്ത് വല അൻതും ആബിദൂൻ, നിങ്ങൾ ആരാധിക്കുന്നവരല്ല. മാ ആബുദ്, ഞാൻ ആരാധിക്കുന്ന ആരാധന എന്ന് പറയാൻ കാരണം അതാണ്. പറഞ്ഞത് മനസ്സിലാണ്ടോ? അപ്പൊ പിന്നെ ഷിർക്ക് ചെയ്തുകൊണ്ട് ഒരു ഇബാദത്തില്ല, കുഫറിൽ നിന്നുകൊണ്ട് ഒരു ഇബാദത്തില്ല. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും സൂറത്തുൽ കാഫിറൂനിൽ നമുക്ക് നമ്മളുടെ ഇസ്ലാമിക വ്യക്തിത്വം അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചു തരും. നമുക്ക് ആരാധ്യനുണ്ട്, ആ ആരാധ്യനുള്ള ആരാധനകളുണ്ട്. അവിശ്വാസികൾക്ക് ആരാധ്യന്മാരുണ്ട്, ആരാധനാമൂർത്തികളുണ്ട്, അതിനുള്ള ആരാധനകളും അവർക്കുണ്ട്. അവർക്ക് അവരുടെ ആരാധനയായിട്ട് പോകാം, നമുക്ക് നമ്മളുടെ ആരാധനയായിട്ട് നമ്മളുടെ മാർഗേണ ചലിക്കാം. ഇതാണ് ദീനുൽ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഖലാസ്, ഇനി എന്തെങ്കിലും വിഷയമുണ്ടോ? അത് അവസാനിക്കുന്നത് വരെ ഓതാൻ പറഞ്ഞു. അവസാനത്തെ വചനായിട്ട് ഓതാൻ പറഞ്ഞില്ല, സൂറത്തുൽ കാഫിറൂൻ അവസാനിക്കുന്നത് വരെ ഓതാൻ പറഞ്ഞു. വലിയ ദീൻ എന്നത് വരെ നോക്കണീന് പകരല്ല അനന്തരം. അത് ഒരു മുസ്ലിമായ മകൻ, ഒരു മുസ്ലിമായ മകൻ അമുസ്ലിമായ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് അതവന്റെ മേൽ ബാധ്യതയാണ്. അത് മുസ്ലിമായ മാതാവിനെയും പിതാവിനെയും നോക്കുന്നതും പിന്നെന്താണ്, അത് മക്കളുടെ ബാധ്യതയാണ്. അത് പിന്നെ വാപ്പാൻ അനന്തരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല നോക്കണത്, വാപ്പ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് എന്നുള്ളത് വിചാരിച്ചിട്ടല്ല നോക്കണത്. ഏതൊരു വ്യക്തിയാണോ തന്റെ പിതാവ്, ആ വ്യക്തിയെ നോക്കലും പരിരക്ഷിക്കലും മകന്റെ ബാധ്യതയാണ്. വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ നന്മയിൽ അവരോട് വർത്തിക്കണം, മാതാവിനോടും പിതാവിനോടും എന്നുള്ളത് ഇസ്ലാമിന്റെ നിഷ്കർഷതയാണ്. അത് മാതാപിതാക്കൾ അമുസ്ലിമാണെങ്കിലും മാതാപിതാക്കൾ അന്യായക്കാരാണെങ്കിലും ആരാണെങ്കിലും ശരി, നമ്മളോട് തികഞ്ഞ അന്യായമാണ് ഒരു മാതാവ് ചെയ്തിട്ടുള്ളത്, ഒരു പിതാവ് ചെയ്തിട്ടുള്ളത്. എങ്കിലും മകന്റെ മേൽ ബാധ്യതയാണ് ആരെ നോക്കല്? മാതാപിതാക്കളെന്നല്ല, ആ മാതാവിനെയും പിതാവിനെയും നോക്കൽ. എന്തുകൊണ്ട്? മാതാവും പിതാവും ഇങ്ങോട്ട് ആനുകൂല്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ടല്ല, പിന്നെ അള്ളാഹു കൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട്, അള്ളാഹു കൽപ്പിച്ചു എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയാണ്, ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വിദൂരതയിൽ നിന്ന് നടന്നു വന്ന ഒരു മനുഷ്യൻ, വിദൂരതയിൽ നിന്നാണ് വന്നത്, യമനിൽ നിന്ന് 1000 കിലോമീറ്റർ അയാൾ താണ്ടി വന്നു എന്ന് ഹദീസിന്റെ ലഫ്ദുകളിൽ കാണാം. എന്നിട്ട് അയാൾ പറയാണ്, റസൂലെ നിങ്ങളുടെ കൂടെ എനിക്ക് ജിഹാദിൽ സംബന്ധിക്കണം, ഹിജ്റ വന്ന കൂലി വേണം, അതുകൊണ്ട് ഞാൻ ഇവിടെ തങ്ങാണ്. അപ്പൊ റസൂലിനെ ചോദിക്കാണ്, ആ വാലിദാക്ക ഹയ്യും, നിന്റെ മാതാവും പിതാവും ജീവിച്ചിരിപ്പുണ്ടോ? അപ്പൊ അയാൾ പറയാണ് ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എങ്കിൽ ഫഫീഹിമാ ജാഹിദ്, എങ്കിൽ അവരുടെ വിഷയത്തിൽ അവിടെ പോയിട്ട് ജിഹാദ് ചെയ്യാൻ പറഞ്ഞു. എന്താ അവരുടെ വിഷയത്തിൽ അവരെ പോയി ജിഹാദ് പറഞ്ഞാൽ വാളെടുത്തിട്ട് വെട്ടാനാ? അല്ല, പിന്നെയോ ആ അവർക്ക് പുണ്യം ചെയ്യാനാണ് റസൂലുള്ള പറഞ്ഞത്. അപ്പൊ ആ വ്യക്തി പറയാണ്, അവർ രണ്ടുപേരും കാഫിരീങ്ങളാണ്, മുസ്ലിമല്ല. അപ്പൊ റസൂലുള്ള ചോദിക്കുകയാണ്, നിനക്ക് സ്വർഗമാണോ വേണ്ടത്? മകനോട് ചോദിക്കുകയാണ്, നിനക്ക് സ്വർഗമാണോ വേണ്ടത്? അതാണല്ലോ, ജിഹാദ് ചെയ്യണം, ടീച്ചറെ വന്ന കൂലി വേണം, അതെന്തിനാ? സ്വർഗം കിട്ടാനാ. നിനക്ക് സ്വർഗമാണോ വേണ്ടത്? അപ്പൊ അയാൾ പറയാണ്, സ്വർഗമാണ് വേണ്ടത്. അപ്പൊ റസൂലുള്ള പറയാണ്, എങ്കിൽ പിന്നെ ഇദ്ഹബ് ഇലൈഹിമ ഫസമ്മതൽ ജന്ന, അവർ രണ്ടുപേർ മാതാപിതാക്കൾ അവരുടെ അടുക്കലേക്ക് പോയിക്കോ, അവിടെയാണ് സ്വർഗമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ ഇയാൾ വീണ്ടും പറയാണ്, റസൂല് അങ്ങനെയാണ് എങ്കിൽ ഞാൻ അവിടെ നിന്ന് പോണപ്പോ എന്റെ മാതാപിതാക്കൾക്ക് അറിയാണ്, കാരണം ഞാനൊരു മകനേ ഉള്ളൂ. അപ്പൊ അവരെ വിട്ടു പോരുകയാണെന്നാണ് അപ്പൊ അവർ കരയുകയായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എങ്കിൽ നീ മടങ്ങിച്ചെന്ന് അവരെ കരയിപ്പിച്ചതുപോലെ നീ അവരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ പറഞ്ഞയക്കണം. അപ്പൊ മാതാപിതാക്കൾക്ക് പുണ്യം എന്നുള്ളത് എന്താണ്? അത് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച ഒരു ബാധ്യതയാണ് മക്കളുടെ മേൽ. അത് മാതാപിതാക്കളുടെ സ്വത്ത് കിട്ടും, സ്വത്തോര് കിട്ടും, അല്ലെങ്കിൽ അവരെ കുറെ ഇങ്ങോട്ട് ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടല്ല, അവരൊന്നും ചെയ്തു തന്നിട്ടില്ലെങ്കിലും. നമ്മളുടെ 60-ാമത്തെ വയസ്സിൽ വരികയാണ് ഒരാൾ, ഞാൻ എന്റെ വാപ്പയാണ് എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ അയാളെ വാപ്പയാണ് എന്നുള്ളത് സ്ഥിരപ്പെട്ടാൽ നമ്മളുടെ ബാധ്യതയാണ് എന്ത്? അയാളെ അദ്ദേഹത്തെ നോക്കലും അയാളോട് നന്മയിൽ സഹവസിക്കലും. അത് പിന്നെ അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ മേൽ വിധിച്ചതും നിർബന്ധാക്കിയതുമാണ്. അത് ഇങ്ങോട്ട് ചെയ്തതെന്നിനി പകരല്ല.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.